നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
സ്റ്റുഡന്റ് വിസ മാനദണ്ഡങ്ങളിൽ ഓസ്ട്രേലിയൻ സർക്കാർ പലപ്പോഴും പല പല മാറ്റങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. ഓസ്ട്രേലിയയുടെ മാറുന്ന സാമൂഹ്യ സാമ്പത്തിക തൊഴിൽ പശ്ചാത്തലങ്ങളും പഠനങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരം മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത്. എന്നാൽ അടുത്തിടെ സർക്കാർ പ്രഖ്യാപിച്ച പല മാറ്റങ്ങളും ഒട്ടേറെ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. മാറ്റങ്ങൾ ഓസ്ട്രേലിയയിൽ നിലവിലുള്ളവരെ പോലും വളരെ ദോഷകരമായി ബാധിക്കുമെന്നതാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ഉദാഹരണത്തിന്, പ്രായത്തിന്റെ കാര്യത്തിൽ കൊണ്ടുവന്ന നിയന്ത്രണം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെയാണ് ഈ നിയമം ഇല്ലാതാക്കിയത്. ഈ വിഷയമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. ജൂലൈ മാസം 1-ാം തീയതി മുതൽ മേറ്റ്സ് വിസ അടക്കം നേട്ടമുണ്ടാക്കുന്ന പല പ്രഖ്യാപനങ്ങളും നടപ്പിൽ വന്നിട്ടുണ്ടെങ്കിലും പ്രായവുമായി ബന്ധപ്പെട്ട പുതിയ നിയമം പലരുടെയും മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് സ്റ്റേ ബാക്ക് എന്ന് വിളിക്കപ്പെടുന്ന സബ് ക്ലാസ് 485 ടെമ്പററി ഗ്രാജുവേറ്റ് വിസയിലേക്ക് മാറാൻ സാധിക്കില്ല എന്നതാണ് പുതിയ നിയമം. എതിർപ്പുകളെ തുടർന്ന് ഗവേഷക വിദ്യാർത്ഥികൾ കിളവ് നൽകിയെങ്കിലും ഓസ്ട്രേലിയയിലുള്ള ആയിരക്കണക്കിന് വിദേശ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. അതിലൊരാളാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഓസ്ട്രേലിയയിലെത്തിയ മലയാളിയായ അനൂപ് മധുക്കുട്ടൻ നായർ. ഡാറ്റ അനലിറ്റിക്സ് പഠിക്കാനാണ് അനൂപ് പെർത്തിലെത്തിയത്. വിസയ്ക്ക് അപേക്ഷിക്കുമ്പോഴോ വിസ ലഭിച്ചപ്പോഴോ ഇല്ലാത്ത മാനദണ്ഡങ്ങൾ അപ്രതീക്ഷിതമായി സർക്കാർ പ്രഖ്യാപിച്ചത് അനൂപിന്റെ ഭാവിയെ തന്നെ അനിശ്ചിതത്വത്തിലാക്കി.
ഞാൻ ആക്ച്വലി ഒരു സ്റ്റുഡന്റ് വിസയിലാണ് ഇങ്ങോട്ട് വന്നത്. ഡാറ്റ അനലിറ്റിക്സിന്റെ ഒരു കോഴ്സ് എടുത്തിട്ട് 2-ഇയർ കോഴ്സ് ആണ്, മാസ്റ്റേഴ്സ് കോഴ്സ് ആണ്. അപ്പൊ അതിൽ ഞാൻ വിസ അപ്ലൈ ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 4 ഇയേഴ്സ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉള്ള ഒരു വിസയായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ ഒരു പുതിയ ചേഞ്ചസ് അനുസരിച്ചിട്ട് 35 ഇയേഴ്സിന് മേലെയുള്ള ആൾക്കാർക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ജൂലൈ 1, 2024 ശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 35 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഗ്രാൻഡ് ആവില്ല എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് മനസ്സിലായത്. അതിനകത്തിപ്പോൾ ആകെ റിലാക്സേഷൻ കൊടുത്തിട്ടുള്ളത് PhD സ്റ്റുഡൻസിനും മാസ്റ്റേഴ്സ് ബൈ റിസർച്ച് വർക്കുള്ള സ്റ്റുഡൻസിനും മാത്രമാണ്. അങ്ങനെയുള്ളവരുടെ അത് എക്സെംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതുപോലെ മാസ്റ്റേഴ്സ് ബൈ കോഴ്സ് വർക്ക് ചെയ്യുന്ന എന്നെ പോലുള്ള ആൾക്കാർക്ക് അത് ബാധകമാവില്ല. അപ്പൊ നമുക്ക് 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യമാണ്.
കേരളത്തിലുള്ള ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ടുവരാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അതെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ്.
എനിക്കൊരു മോനാണുള്ളത്. ആള് വളരെ ഇമോഷണൽ ആണ്. എപ്പോഴാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാന്നൊക്കെ എപ്പോഴും എന്നോട് ഫോണിൽ ചോദിക്കും. ബട്ട് നമുക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ നിർത്തിയിരിക്കുകയാണ്. സബ്സിക്വന്റ് വിസ ഇടാൻ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഈ ഒരു വാർത്ത അറിയുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാനിപ്പോ തൽക്കാലത്തേക്ക് അത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോ ഫാമിലിയെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു, കാരണം നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു ഒരു വലിയൊരു ബേർഡൻ ആവും. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അറിയില്ല. ഇപ്പൊ ഒരു പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയെന്ന് പറയുന്നത് നമ്മൾ ഇത്രയും വലിയൊരു എമൗണ്ട് മുടക്കി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഈ ഒരു എമൗണ്ട് നമ്മൾ റീപേപ്പർ ലോ, ഞാൻ ലോൺ ലോണിലാണ്, എഡ്യൂക്കേഷൻ ലോണിലാണ് ഉള്ളത്. അപ്പോ ഈ ഒരു റീപേ എന്ന് പറയുന്നത് നമ്മളൊരു ഇന്ത്യൻ റെമുനറേഷൻ വെച്ചിട്ട് അത് ഒത്തിരി ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഒരു നമുക്കിപ്പോ ഒരു 3 ഇയേഴ്സ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. തന്നെയല്ല, ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കാണിക്കുമ്പോഴേക്കും നമുക്കിപ്പോ തിരിച്ചു പോയാൽ തന്നെ നമുക്കൊരു ഒരു ജോബ് കിട്ടാനോ കാര്യങ്ങൾക്കോ ഒക്കെ കുറച്ചുകൂടെ ഒരു ഈസ് ഉണ്ടാവും. അപ്പൊ നമ്മള് ഒരു വിസ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കണ്ടീഷൻസ് ഒക്കെ നോക്കി ആ ഒരു മൈൻഡ് സെറ്റിലാണല്ലോ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്.
വിദേശ വിദ്യാർത്ഥികൾക്ക് മറ്റു രാജ്യങ്ങളെക്കാൾ മികച്ചത് ഓസ്ട്രേലിയ ആണെന്ന വിലയിരുത്തലിലാണ് അനൂപ് ഓസ്ട്രേലിയ തിരഞ്ഞെടുത്തത്.
ഞാൻ ആക്ച്വലി UKയിലെ ഒരു എന്റെ ഒരു കോർ സബ്ജക്റ്റില് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും പല എന്റെ ഒരു ഇന്റേണൽ ഒരു ഓവർ ഇന്റർനെറ്റ് റിസർച്ചിൽ എനിക്ക് മനസ്സിലായത് ഓസ്ട്രേലിയ കുറച്ചുകൂടി വെൽക്കമിങ് ഉണ്ട്, ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആണ് എന്നുള്ളൊരു ആ ഒരു ഇതിലാണ്, ആ ഒരു റിസർച്ച് ഔട്ട്കമ്മിലാണ് ഞാൻ ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ 2-3 ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇവിടുത്തെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റും ഒക്കെ വളരെ ബെറ്റർ ആണ്. ആ ഒരു ഇതിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോണ കഴിഞ്ഞ ഒരു ടൈം തൊട്ടിട്ട് അങ്ങനെ ഇതിനുള്ള പ്രിപ്പറേഷൻ കുറെ ഡോക്യുമെന്റ്സ് നമ്മുടെ ഇപ്പം എഡ്യൂക്കേഷൻ വിസ ആണെങ്കിൽ പോലും അവർ നമ്മുടെ എക്സ്പീരിയൻസ് കാണിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അപ്പം വൺ ബൈ വൺ ഓരോരോ ഡോക്യുമെന്റ്സ് നമ്മൾ എടുത്ത് അത് കൊളക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതൊരു ഒരു ഒരു വൺ വൺ ആൻഡ് ഹാഫ് 2022 ഞാൻ തുടങ്ങിയതാണ് പരിപാടികൾ. ബിഗിനിങ് ഓഫ് 2022 തുടങ്ങിയ പരിപാടികളാണ്. ആദ്യം എനിക്ക് ഓഫർ കേട്ടിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ കിട്ടി. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മാർച്ചിൽ വെച്ച വിസ എനിക്ക് ഓഗസ്റ്റിലാണ് ഗ്രാൻഡ് ആകുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു 6 ജൂലൈയിൽ ഇൻടേക്കിൽ തന്നെ എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. ഞാൻ ജൂണിൽ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാനൊരു 6 മന്ത്സ് ജോബ്ലെസ് ആയിട്ട് വീട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഇൻടേക്കിലേക്കാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നത് തന്നെ. ഇവിടുത്തെ ഒരു കണ്ടീഷൻസ് വളരെ ഫേവറബിൾ ആയിരുന്നു. നമുക്ക് ഇവിടുത്തെ ഏത് അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്താലും അത് കഴിഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു സോഷ്യോ എക്കണോമിക്കലായിട്ടുള്ളൊരു കണ്ടീഷൻസ് എടുത്താലും ഒക്കെ വളരെ ഫേവറബിൾ ആയിരുന്നു. സോ ഈ ഒരു ബേർഡൻ അതായത് നമുക്കിപ്പം അപ്ലൈ ചെയ്യാൻ കോസ്റ്റ് വിസ കോസ്റ്റ് വരുന്നുണ്ട്, ഏതാണ്ട് 660 AUD വിസ കോസ്റ്റ് വരുന്നുണ്ട്. ടിക്കറ്റിൻ്റെ ചാർജസ് ഭയങ്കര ഹൈ ആയിരുന്നു. നമുക്ക് വിസ ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ എടുക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു വ്യത്യാസം ടിക്കറ്റിൻ്റെ കോസ്റ്റിൽ വരുന്നുണ്ട്. ഇൻഷുറൻസ് ഏകദേശം 1600 വൺ ഇയർ ബ്യൂപ്പ ഇൻഷുറൻസ് വരുന്നുണ്ട്. പിന്നെ പറഞ്ഞ ട്യൂഷൻ ഫീസും വരുന്നുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള റെൻ്റൽ ക്രൈസിസ്, ഇവിടുത്തെ ഇപ്പം ഇതായിട്ടുള്ള റെൻ്റൽ ക്രൈസിസ് കൊണ്ട് റെൻറ്റ് ഭയങ്കര ഹൈ ആണ്. ഇവൻ പെർത്തിൽ, ഞാനിവിടെ പെർത്തിലാണുള്ളത്, പെർത്തിലാണെങ്കിലും ഒരു 250 താഴേക്ക് ഒരു റൂം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ റീറ്റെയിൽ ഇൻഡസ്ട്രി, നമുക്കിപ്പം ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം ആശ്രയിക്കുന്ന റീറ്റെയിൽ ഇൻഡസ്ട്രിയിലാണല്ലോ ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള റീറ്റെയിൽ ഇൻഡസ്ട്രിയിലാണെങ്കിൽ തന്നെ ആരും അതായത് വലിയ വലിയ സൂപ്പർ മാർക്കറ്റ്സ് പോലെ വൂൾവർത്സോ കോൾസോ എവിടെ ചെന്നാലും അവർ കുറച്ചുകൂടെ യങ്ങറായിട്ടുള്ള ആൾക്കാരാണ്, അതായത് 18 താഴെയുള്ള ആൾക്കാരെയാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് അതിൻ്റെ റീസൺ എനിക്ക് തോന്നുന്നു അവർക്ക് പേ കുറച്ചുകൂടെ കുറവാന്ന് തോന്നും. അപ്പോൾ നമ്മുടെ ഒരു ഒരു ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അവിടെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിന് തന്നെ ഒരു ചലഞ്ചാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ നാട്ടിൽ നിന്നുള്ളൊരു ഫണ്ടിങ് സോഴ്സിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് തന്നെ. അപ്പോൾ തീർച്ചയായും ആ ഒരു ബേർഡൻ ഇപ്പോൾ പോസ്റ്റഡി കൂടെ ഇല്ലയെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ അക്യുമുലേറ്റഡ് ബേർഡൻ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അത് വലിയൊരു ഒരു ഒരു പ്രശ്നമായി മാറും.
മുന്നോട്ട് എന്ത് എന്ന ചോദ്യം കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നതെന്നും അനൂപ് പറയുന്നു.
ഈ ബാക്കിയുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ തന്നെ ആ പോസ്റ്റഡി വർക്ക് വിസയുടെ ഇത് കുറയും എന്ന് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്, അതായത് യങ്ങറായിട്ടുള്ള സ്റ്റുഡൻസിനാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ല എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ ഒരു 35 ഏജ് കഴിഞ്ഞിട്ടുള്ള ഒരു മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരാൾക്ക് അതൊരു വലിയൊരു മെന്റൽ ടെൻഷൻ തന്നെയാണ്. ആ ഒരു ട്രോമയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു വർക്ക് ചെയ്യാനാണേലും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണെങ്കിലും നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് അത് കംപ്ലീറ്റ്ലി നമ്മളെ അതൊരു ഒരു നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നൊരു സംഗതി തന്നെയാണ്.
നമ്മളിപ്പോൾ കേട്ട ഈ അനുഭവം അനൂപ് എന്ന വിദ്യാർത്ഥിയുടേത് മാത്രമാണെന്ന് തോന്നുന്നില്ല. സമാന സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന നിരവധി ആളുകൾ ഓസ്ട്രേലിയയിലുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. നിലവിലെ സാഹചര്യം എന്താണെന്ന് അറിയുന്നതിനായി മെൽബണിലെ എസ്റ്റേ മൈഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ മൈഗ്രേഷൻ ഏജന്റായ മരിയ ബേബിയോട് സംസാരിച്ചു. സ്വാഗതം മരിയ ബേബി SBS മലയാളത്തിലേക്ക്. മരിയ, കുടിയേറ്റ നയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നടപ്പിൽ വരുത്തിയിരിക്കുന്ന തീരുമാനങ്ങളിൽ പലതും നിലവിൽ ഓസ്ട്രേലിയയിലുള്ളവരെ പോലും ബാധിക്കുന്നതായ വിമർശനങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്?
പ്രധാനപ്പെട്ട ഒരു മാറ്റം, ഒരുപാട് ആളുകളെ ഒരുപാട് സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഏജ് റെഡ്യൂസ് ചെയ്തതാണ്. അതായത് 50 വയസ്സ് വരെ 485 വിസയിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുണ്ടായിരുന്ന കാര്യം 35 വയസ്സിലേക്ക് താഴ്ത്തിയിട്ടുണ്ട്. അപ്പം ഒരു അങ്ങനെ ഒരു മാറ്റം വന്നത് ഒരുപാട് ആൾക്കാരെ അഫക്റ്റ് ചെയ്തത്. ഓസ്ട്രേലിയയിൽ 2 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അവർക്ക് 2 വർഷത്തിന് ശേഷം ഒരു ടെമ്പററി സ്റ്റേ ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ഓപ്ഷൻ ഇല്ലാതെയായപ്പം അവർക്ക് ഒരു ഹ്യൂജ് ലോസ് ഓഫ് മണി ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഓസ്ട്രേലിയൻ ഒരു എക്സ്പീരിയൻസ് ഇവിടെ പഠിച്ചതിന് ശേഷം ഇപ്പം ഈവൻ ദോ അവർക്ക് അവരുടെ ഹോം കൺട്രിയിലേക്കോ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്കോ പോകണം എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഓസ്ട്രേലിയയിൽ സ്റ്റേ ബാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 2 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസോട് കൂടി അല്ലെങ്കിൽ 1.5 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസോട് കൂടി അവർക്ക് പോകാമായിരുന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റിയും ഇങ്ങനെയുള്ള മാറ്റം വന്നതോടുകൂടി ഒരുപാട് സ്റ്റുഡൻസിന് നഷ്ടമായിട്ടുണ്ട്.
ഓക്കെ, ഈ വിസ മാനദണ്ഡങ്ങളിലൊക്കെ മാറ്റം വരുത്തുമ്പോൾ സർക്കാർ പൊതുവെ ഇവിടെയുള്ളവരെ അങ്ങനെ കാര്യമായി ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമായിരുന്നല്ലോ. ഇത്തവണ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു, ഇത് ശരിയാണോ?
അതെ, നേരത്തെ ഒരു മാറ്റം സംഭവിക്കുമ്പം എപ്പോഴും ഒരു ഗ്രാൻഡ് ഫാദറിങ് എഫക്ട്, അതായത് ഇപ്പം ഓൾറെഡി ഓസ്ട്രേലിയയിൽ ഉള്ള ആൾക്കാർ ഈ വിസയിൽ ഇന്ന് വരെ ഉള്ള ആൾക്കാർക്ക് ഒരു എക്സംഷൻ കൊടുത്തോണ്ട് അവർക്കിപ്പം എക്സാമ്പിൾ പറയുന്നത് ഇപ്പം 35 വയസ്സിന് മെയിൽ സ്റ്റുഡന്റ് വിസയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ ഈ ഒരു റൂൾ വരുന്നതിന് മുന്നേ സ്റ്റുഡന്റ് വിസ എടുത്ത് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു എക്സംഷൻ, ഒരു പരിഗണന കൊടുക്കുമായിരുന്നു. അവർക്ക് അത്രയും ആളുകൾക്ക് 485 വെക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുമായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യത്തെ ഈ ഒരു നിയമമാറ്റം വന്നപ്പോഴത്തേക്കും അവരെ ഇപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിനെയും ഒരു എക്സംഷൻ കൊടുക്കാതെയാണ് ഒരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്.
ഇതില് സർക്കാരിൻ്റെതാണ് ഡിസ്ക്രിപ്ഷൻ എങ്കിലും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ബാധിക്കുമെന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും ഇപ്പം ഓൾറെഡി ഉള്ള ആൾക്കാര് എന്ത് ചെയ്യാൻ, ഒന്ന് ഒന്ന് ഒരു അൺസെർട്ടിനിറ്റി ഉണ്ട് സ്റ്റുഡൻസിന്റെ ഇടയിൽ. ഇപ്പൊ അവരുടെ ഏജ് ഇപ്പൊ നമുക്ക് പല ആൾക്കാരും വിളിക്കാറുണ്ട് സ്റ്റുഡന്റ് വിസയിലുള്ളവര്, അവരുടെ ഏജ് 35 കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാതെ തിരിച്ച് അവരുടെ കൺട്രിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ലായിരിക്കും. ചിലപ്പം അവർക്ക് അവരുടെ ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെല്ലാം ഒരു വ്യത്യാസം, പെട്ടെന്നൊരു ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. അവരുടെ പ്ലാൻ എല്ലാം മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിൽ ഒരു അൺസെർട്ടിനിറ്റി വന്നിട്ടുണ്ട്. അതുകൂടാതെ ഓസ്ട്രേലിയ ചൂസ് ചെയ്യാനായിട്ട് ആൾക്കാർ, ഇപ്പം ഓവർസീസിൽ നിന്നുള്ളവര് ഓസ്ട്രേലിയ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്നുള്ള മാറ്റങ്ങൾ നാളെ അതിന് ലൈക്ക് എഫക്റ്റീവ് ആയിട്ട് വരുമോ, അവർക്ക് വന്നു കഴിഞ്ഞെന്നാൽ സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പം ഓൾറെഡി ഓസ്ട്രേലിയ തന്നെ നിൽക്കുന്ന ചില സ്റ്റുഡൻസ് നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്, ലൈക്ക് എനിക്ക് എന്റെ വിസ ഒരു 1 ഇയറും കൂടെ വാലിഡ് ആണ്, പക്ഷെ അത് കഴിഞ്ഞ് എനിക്കൊരു സെമിസ്റ്ററും കൂടെ ചെയ്യാനുണ്ട്. സോ ആ സമയത്ത് ഞാൻ സെമിസ്റ്ററിന് അപ്ലൈ ചെയ്യുമ്പം റൂൾ ചേഞ്ച് കാരണം എനിക്ക് ആ സെമിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമോ. അപ്പം അങ്ങനെയുള്ള ടെൻഷൻസ് ഒരുപാട് ആൾക്കാരിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ട്. അപ്പം ചിലപ്പം ഇന്റർനാഷണലിൽ നിന്നുള്ളവർക്കാണെങ്കിലും ഓസ്ട്രേലിയ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ അല്ലാതെ, അല്ലെ അതിലേക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട, ചിലപ്പോൾ അവരുടെ ഡ്രീം മാറ്റി വെക്കേണ്ട, അല്ലെ വേറൊരു കൺട്രി ചൂസ് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും ഒന്ന് തിങ്ക് ചെയ്യും ഈ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ. അപ്പം അങ്ങനെ ഡെഫിനറ്റ്ലി അത് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ അഡ്മിഷൻസിന്റെ റേഷ്യോ കുറയ്ക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്.
ശരി, വളരെയധികം നന്ദി മരിയ ബേബി, നിലവിലെ സാഹചര്യങ്ങൾ ഇത്രയും ലളിതമായി വിശദീകരിച്ചതിന്.
താങ്ക് യു ജോജോ.
പ്രിയ ശ്രോതാക്കളെ, അടുത്തിടെ നിലവിൽ വന്ന വിസ മാറ്റങ്ങൾ നിലവിൽ ഓസ്ട്രേലിയയിലുള്ള വിദേശ വിദ്യാർത്ഥികളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുവെന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ജൂലൈ 1 മുതൽ നിലവിൽ വന്ന പ്രധാനപ്പെട്ട വിസ മാറ്റങ്ങളെ പറ്റി അറിയുന്നതിനായി sbs.com.au/malayalam എന്ന പേജ് സന്ദർശിക്കുക. ഫേസ്ബുക്കിൽ SBS മലയാളത്തെ ഫോളോ ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.